ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്ത്യൻ ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനമായ കാര്യം എന്താണ്? നാം ഈ ദിവസങ്ങളിൽ ഈ കാര്യം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് യേശുക്രിസ്തുവുമായിട്ടുള്ള ആ ഏറ്റവും അടുത്ത ഒരു ബന്ധം, അതിനെക്കുറിച്ച് നാം ഇന്ന് രാവിലെയും വളരെ വ്യക്തതയോടെ കേട്ടു. 25 സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ ആ വാക്യം വായിച്ചല്ലോ. 25 സങ്കീർത്തനം അതിന്റെ 14 വാക്യം, യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. സഹിത്വം എന്ന വാക്ക് ഇന്റിമസി, അടുപ്പം, കർത്താവുമായിട്ടുള്ള ഒരു അടുപ്പം, ആ സ്നേഹബന്ധം, ആ ഐക്യത, ആ യോജിപ്പ്, ആ ഒന്നുചേരൽ, അതാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഉടം വെച്ചാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സങ്കീർത്തനങ്ങളിലൊക്കെയും ആ നിലയിലുള്ള മനുഷ്യാത്മാവിന്റെ, കർത്താവേ നിന്നോട് ചേരട്ടെ, ദൈവമേ നിന്നോട് ഞാൻ അടുത്തു വരട്ടെ എന്നുള്ള മനുഷ്യാത്മാവിന്റെ ആ ഒരു വലിയ തിളങ്ങൽ, ആ വലിയൊരു നിലവിളി നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. 73 സങ്കീർത്തനത്തിലെ ആ വാക്യം പലപ്പോഴും എന്നെ ആ നിലയിൽ വളരെ ഉന്നിവിളിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. ഒരു പഴയ ഭക്തനാണ് അത് എഴുതുന്നത്. ആ കാലഘട്ടത്തില് സങ്കീർത്തനങ്ങൾ എഴുതിയ ആർക്കും നമ്മളിന്ന് വിചാരിക്കുന്ന തലത്തിലുള്ള ഒരു അടുപ്പം ദൈവത്തോട് ഉണ്ടാക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. കാരണം അവരെല്ലാം പഴയതും പടിയുടെ കീഴിലായിരുന്നു. എങ്കിലും അവരുടെ ഹൃദയങ്ങളുടെ ആ ഒരു താല്പര്യം നോക്കുക, ആ വാഞ്ച നോക്കുക. 73 സങ്കീർത്തനം അതിന്റെ 25 വചനം, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഒരു കൊച്ചു വാചകമാണ്, പക്ഷെ അത് ഉൾക്കൊള്ളുന്ന ആശയങ്ങളുടെ ആ കടൽ എത്ര വളരെ വലുതാണ്. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവമേ ഉള്ളു, ഭൂമിയിലും പക്ഷെ നമുക്ക് ദൈവം മാത്രം മതി, അതല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. നിന്നെ അല്ലാതെ, യു എലോ നിന്നെ മാത്ര കർത്താവേ, നിന്നെ മാത്രം മതി എന്നുള്ള നിലയിൽ ആ സങ്കീർത്തനക്കാരന്റെ ഹൃദയത്തിന്റെ വാഞ്ച നോക്കുക. നോക്കുക, നാം രാവിലെ കേട്ടുകൊണ്ടിരുന്നതുപോലെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലും അതിനിടയില് മറ്റൊന്ന് കടന്നു വരാൻ അവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല. നീ മാത്രം, നിന്നെ മാത്രം. ആ അടുപ്പം, ആ ഒന്നിപ്പ്, ആ യോജിപ്പ്, അതിനാണ് പിശാചും ഉന്നം വെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യം ഇതാണെങ്കിൽ പിശാചും അതിനാണ് ഉന്നം വെക്കുന്നത്. നമുക്കറിയാം, ഒരു കടൻ അവൻ മോഷ്ടിക്കാൻ വന്നാൽ സിറ്റൗട്ടിൽ കിടക്കുന്ന ന്യൂസ് പേപ്പർ മോഷ്ടിച്ചുകൊണ്ട് പോവുകയില്ല. അങ്ങനത്തെ ഒരു കള്ളനെയും ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. എന്നാൽ അവൻ വന്നാൽ ആ സേഫിനകത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് അവൻ ഉന്നം വെക്കുന്നത്. പിശാചിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു, സാത്താനെക്കുറിച്ച് വായിക്കുന്നു, അവൻ അറുപ്പാലും മുടിപ്പാലുമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, നമ്മുടെ സഭയിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ഏറ്റവും കൂടുതൽ ഉന്നം വയ്ക്കുന്നത് എന്തായിരിക്കും? ഈ അടുപ്പമാണ്, ഈ ഒരു സ്നേഹമാണ്, ദൈവത്തോടുള്ള നമ്മുടെ ആദ്യ സ്നേഹമാണ്, അതിനെയാണ് അവൻ ഉന്നം വയ്ക്കുക. നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ കാര്യം കേട്ടു. കർത്താവിന്റെ വരവ് അടുത്തു വരുന്തോറും ഈ ദൈവത്തോടുള്ള നമ്മുടെ ആ അടുപ്പം, ആ ഇന്റിമസി, ആ ഐക്യത, ആ ദൈവത്തോടുള്ള സ്നേഹം, ഫസ്റ്റ് ലവ്, അതിനെ കവർന്നു കളയാൻ പിശാച് ശ്രമിക്കും. നാം എത്ര ജാഗരൂകരായിരിക്കണം. ബാക്കിയെല്ലാം ഉണ്ടായാലും, പാട്ടുണ്ടാവാം, ഞായറാഴ്ച മീറ്റിംഗ് കൃത്യമായിട്ട് ഉണ്ടാവാം, നമുക്കെല്ലാം ചില രീതികളുണ്ട്. ഏത് പാട്ട് പാടുമ്പോൾ എപ്പോൾ കൈ ഉയർത്തണം, നമുക്കത് വളരെ വ്യക്തമായിട്ട് അറിയാം. ഏത് പാട്ട് പാടുമ്പോഴാണ് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇതിനെല്ലാം നമുക്കൊരു CFCയുടെ ഒരു ചിട്ട, നമ്മൾ ഒരു പാരമ്പര്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞത്, ഈ പാരമ്പര്യമൊക്കെ നമുക്ക് അങ്ങനെ തുടരുകയും അതേസമയം തന്നെ ഈ കാതലായ സത്യം നമുക്ക് കൈമോശം വരികയും ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവ് അടുത്ത് വരുന്നതോറും അധർമ്മത്തിന്റെ ആ മർമ്മം അതിപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, അത് വളരെ പെരുകും. അധർമ്മം പെരുകുന്നതുകൊണ്ട് പലരുടെയും സ്നേഹം തണുത്തുപോകും. ഓക്കെ, അധർമ്മം പെരുകിയാൽ അതുകൊണ്ട് സംഭവിക്കുന്നത് ഈ കർത്താവുമായിട്ടുള്ള നമ്മുടെ ആ സ്നേഹം അതിനെ കവർന്നു കളയുകയാണ്, അത് തണുത്തു കളയുകയാണ്. എഫെസൊസിലെ സഭയെക്കുറിച്ച് നമുക്കറിയാം, 3 ദൈവദാസന്മാരെ പറഞ്ഞ് നാം കേട്ടിട്ടുണ്ട്. എഫെസ്യർക്ക് എഴുതിയ 3 ലേഖനങ്ങളുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും ഒരു ലേഖനമേ കാണാറുള്ളൂ, എഫെസ്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്ന ആ ലേഖനമേ നമ്മൾ കാണാറുള്ളൂ. അത് ആദ്യം എഴുതിയ ലേഖനമാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് താൻ അവരോട് വിട പറയുന്ന ഒരു രംഗത്ത് അവരോട് പല കാര്യങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഞാൻ കടന്നു പോയതിന് ശേഷം എന്ത് സംഭവിക്കും? ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിലെ കടക്കും എന്ന് പറയുമ്പോൾ അത് ഭാവിയിലെ ഉന്നം വയ്ക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അപ്പോൾ തന്നെ അവരുടെ ഇടയിൽ ചില ജീർണതകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പൗലോസിന്റെ ആ കണ്ണുനീരോടെയുള്ള പ്രസംഗം നമ്മൾ ശ്രദ്ധിച്ചാൽ, ആ ലേഖനം നമ്മൾ ശ്രദ്ധിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തില് അതിന്റെ 19-18 താൻ പറയുന്ന ആ ഭാഗം, അതിന്റെ 35 വരെയുള്ളത് എഫേസ്യർ കഴിഞ്ഞ ഒരു 2-ാം ലേഖനമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ അതിന്റെ 31-ാമത്തെ വാക്യം നോക്കുക. അതുകൊണ്ട് ഉണർന്നിരിപ്പി, ഞാന് 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നു. അവരുടെ ഇടയിൽ ഇപ്പോൾ തന്നെ പല കാര്യങ്ങളുമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? കൈകളാൽ അധ്വാനിച്ചു. ഞാൻ ആരുടെയും വെള്ളിയോ പൊന്നോ മോഹിച്ചിട്ടില്ല. ഇതൊക്കെയും അവരോട് പറയുമ്പോൾ അവരുടെ ഇടയിൽ ആ കാര്യങ്ങൾക്കുള്ള ഗൗരവം ചോർന്നുപോയി എന്ന് അപ്പോസ്തലനായ പൗലോസിന് ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടായതുകൊണ്ടാണ്, ഒരു സംവേദനക്ഷമത ഉണ്ടായതുകൊണ്ടാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ഊന്നി പറയുന്നത്. 35-ാം വാക്യം നോക്കുക. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കണം എന്ന് പ്രത്യേകം പറയുന്നു. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നൊരു ഭാഗ്യം. ഞാൻ കർത്താവ് പറഞ്ഞ വാക്കുകൾ ഓർത്തുകൊള്ളണം. ഞാൻ കാണിച്ചതെന്ന ദൃഷ്ടാന്തം ഓർക്കണം. നോക്കുക, ആവർത്തിച്ച് പറയുന്ന കാര്യം. എന്നാൽ എഫേസ്യർക്കെതിരെ ലേഖനം, അതിന്റെ ആദ്യത്തെ ആ ലേഖനത്തിന്റെ പ്രത്യേകിച്ച് 3 അധ്യായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ നിലയിലുള്ള പ്രബോധനം കാണാനായിട്ട് കഴിയുന്നില്ല. ഞാൻ പ്രിയമുള്ളവരെ പറഞ്ഞു വന്നത്, പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും നല്ല സഭയ്ക്ക് പോലും അതിന്റെ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഒരു കാലക്രമേണ അതിനൊരു താഴോട്ടുള്ള ഒരു പോക്ക്, ഒരു അധപ്പതനം കാണാനായിട്ട് കഴിയും. എഫേസ്യർക്ക് എഴുതിയ 3-ാമത്തെ ലേഖനം ഏതാണ്? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. അവിടെ വന്നപ്പോഴോ, ഒടുവിലത്തെ എഫേസ്യർക്ക് എഴുതിയ ആ ലേഖനത്തിലേക്ക് വന്നപ്പോൾ ഇതാ അവിടെ കൃത്യമായിട്ട് പറയുന്നു, 2:4 വാക്യം, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനായിട്ടുണ്ട്. നോക്കുക, പടിപടിയായിട്ട് ആ സ്നേഹത്തിലൊരു താഴോട്ട് പോക്ക് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും നല്ല സഭയാണ് എഫേസോസിലെ സഭ, പക്ഷെ ക്രമേണ അവരുടെ കാര്യത്തിൽ ഒരു കീഴോട്ട് പോക്ക് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഈ അധർമ്മം പെരുകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം അറിയാതെ തന്നെ കർത്താവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോകാൻ, നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതറിയാമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഞാൻ ഈ ചെറുപ്പത്തില് കുട്ടികൾക്കുള്ള ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ഈ അതിലെ ആലീസ് ഇൻ ദ വണ്ടർലാൻഡ്, ആലീസ് കണ്ട അത്ഭുത ലോകം, ഞങ്ങൾ കുഞ്ഞുങ്ങൾ എത്ര പേര് ആ പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു നല്ല കഥയാണ്. ആലീസ് എന്നൊരു പെൺകുട്ടി, അവൾ ഒരു പുതിയ ലോകത്ത് ചെല്ലുന്നു, അവൾ അവിടെ പുതിയ കാഴ്ചകൾ കാണും. അവൾ അവിടെ ചെന്നപ്പോ ഒരാൾ ഓടുന്നതായിട്ടാണ് അവൾ കാണുന്നത്. ഓടുക, നിൽക്കുന്ന നിൽപ്പിൽ ഓടുന്നു. പക്ഷെ അവൾ ശ്രദ്ധിച്ചപ്പം ആ ഓടുന്ന ആള് 1 ഇഞ്ച് പോലും നിൽക്കുന്നിടത്തുനിന്ന് മുന്നോട്ട് നീങ്ങുന്നില്ല. അവൾ അത്ഭുതപ്പെട്ടു പോയി, ഇതെങ്ങനെയാ ഒക്കുന്നത്? അവൾ ഈ ആളിനോട് ചോദിച്ചു, എന്താ സംഭവിക്കുന്നത്? അപ്പൊ ആ ആള് പറഞ്ഞു, ഞാൻ നിൽക്കുന്ന ഈ ഭൂമി പുറകോട്ട് പൊക്കോണ്ടിരിക്കുക. പുറകോട്ട് പൊക്കോണ്ടിരിക്കുമ്പം ഞാൻ ഇപ്പം നിൽക്കുന്നിടത്ത് നിൽക്കണമെങ്കിൽ ഞാൻ ആ ഭൂമി പുറകോട്ട് ഓടുന്ന വേഗത്തിൽ ഞാൻ മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നാലേ ഇപ്പൊ ഞാൻ നിൽക്കുന്നിടത്തെങ്കിലും എനിക്ക് നിൽക്കാൻ ഒക്കുള്ളൂ. നോക്കുക, ട്രെഡ്മില്ലിന്റെ പ്ലാറ്റ്ഫോം പോലെ നമ്മൾ നിൽക്കുന്നിടത്ത് നിൽക്കണമെങ്കിൽ, നമ്മൾ ആ സ്ഥാനത്തെങ്കിലും നിൽക്കണമെങ്കിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കണം. കാരണം അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമി ഒരു പുറകോട്ട് പോക്ക് വന്നുകൊണ്ടിരിക്കുക. കർത്താവിന്റെ വരവടുത്ത് വരുംതോറും ഈ ലോകത്തിന്റെ പതനം, അത് ഏറ്റവും അടുത്ത് വരുംതോറും നമുക്കറിയാം, ഒരു നദി വന്ന് അത് സമുദ്രത്തിൽ പതിക്കാറാകുമ്പോൾ അതിന്റെ വേഗത കൂടും, ഒഴുക്കിന്റെ വേഗത കൂടും, അതിന്റെ വീതി കൂടും എന്ന് പറഞ്ഞതുപോലെ കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അധർമ്മത്തിന്റെ മർമ്മം കൂടുതൽ വേഗത ആർജിച്ചിരിക്കുകയാണ്, കൂടുതൽ കരുത്ത് ആർജിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കർത്താവിനോടുള്ള സ്നേഹത്തില് നമ്മളെ തന്നെ ആ നിലയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ നാം അറിയാതെ തന്നെ ഒരു പുറകോട്ട് പോക്ക് സംഭവിക്കും. പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ശിഷ്യന്മാരെ നാം കേട്ടു, 70 പേര്, 12 പേര്, 3 പേര്. ഈ 3 ശിഷ്യന്മാരിൽ തന്നെ ആരോടാണ് നമുക്ക് കർത്താവുമായിട്ടുള്ള അടുപ്പത്തെ സംബന്ധിച്ച് ഏറ്റവും താല്പര്യം തോന്നുന്നത്? എനിക്കെപ്പോഴും താല്പര്യം തോന്നിയിട്ടുള്ളത് യോഹന്നാനെയാണ്. യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ. അദ്ദേഹം ആ അതി അത്താഴത്തിന് യേശുവിന്റെ നെഞ്ചോട് ചേർന്നിരുന്നു. ആകട്ടെ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്ക് ആർക്കെങ്കിലും യോഹന്നാനോടൊപ്പം ആയി തീരാനായിട്ട് ഒക്കുമോ? പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ആ യോഹന്നാനെ യേശുവിന്റെ നെഞ്ചോട് ചേർന്നിരിക്കാൻ പറ്റി, എനിക്ക് കർത്താവിനെ കാണാൻ പറ്റുന്നില്ല, അത്രയും അടുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും വിചാരിച്ചു പോകുന്നത്. എന്നാൽ ഇന്ന് എന്റെ ഹൃദയത്തിന്റെ ഭാരം, നമുക്കതിൽ കവിഞ്ഞ ഒരു സാധ്യത കർത്താവുമായിട്ടുള്ള ഒരു അടുപ്പത്തിൽ ദൈവവചനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറയാനാണ് എന്റെ ആഗ്രഹം. അപ്പൊസ്തലനായ യോഹന്നാൻ എന്ത് സംഭവിച്ചു? കർത്താവിന്റെ നെഞ്ചോട് ചേർന്നിരുന്നു, അത് ശരിയാണ്. പക്ഷെ അത് എത്ര നേരമാ? 10 മിനിറ്റാണോ? 1/2 മണിക്കൂറാണോ? അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോയപ്പോ അവരങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് മാറിപ്പോയി. എന്നാൽ ഇന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശുക്രിസ്തുവിന്റെ അക്ഷരീകമായ ഒരു നെഞ്ചോടെ ഏതെങ്കിലും കുറച്ച് മിനിറ്റ് ചേർന്നിരിക്കുന്ന ഒരു കാര്യത്തിന് അപ്പുറത്തുള്ള ഒരു സാധ്യതയാണ് നമുക്കുള്ളത്. നമുക്ക് യെശയ്യാവിന്റെ പുസ്തകത്തിൽ നാം വായിച്ച ഒരു വചനമുണ്ടല്ലോ, യെശയ്യാവിന്റെ പുസ്തകം 57-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയും ഉള്ളവരോട് കൂടെ വസിക്കുകയും ചെയ്യും. നോക്കുക, വലിയവനായ ദൈവം വസിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടിടത്ത് ഒരേ സമയം വസിക്കും, നമുക്കത് കഴിയില്ല. നമ്മള് സമയത്താലും കാലത്താലും ദൂരത്താലും പരിമിതപ്പെട്ടവരാണ്. നമുക്കിവിടെ ആണെങ്കിൽ ഇവിടെ മാത്രമേ ആയിരിക്കാനും, മറ്റൊരു സ്ഥലത്താണെങ്കിൽ അവിടെ മാത്രമേ ആയിരിക്കാനും. എന്നാൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ദൈവം ഒരേ സമയത്ത് അവിടുന്ന് ഉന്നതത്തിൽ ഇരിക്കുമ്പോൾ തന്നെ താഴ്മയുള്ളവരുടെ ഹൃദയത്തിൽ വസിക്കും. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് എത്രത്തോളം ബോധ്യം നമുക്ക് ആ നിലയിലുണ്ട്? പലപ്പോഴും കർത്താവ് നമുക്ക് വളരെ അകലെ ഇരിക്കുന്നത് പോലെയല്ലേ തോന്നുക? കർത്താവായ യേശുക്രിസ്തു ഈ ലോകം വിട്ട് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ അവരും ഈ നിലയിൽ, കർത്താവെ നീയുമായിട്ട് ഞങ്ങൾ അടുത്തിടപെട്ടു, ഇനി നീ പോവുകയാണല്ലോ, നീയുമായിട്ട് ഇനി ഒരു അടുപ്പം എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള അവരുടെ ഹൃദയത്തിന്റെ വിഷമം കർത്താവ് അറിഞ്ഞു. അതുകൊണ്ട് കർത്താവ് പറയുന്നു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് അവരോട് ദീർഘമായിട്ട് സംസാരിക്കുമ്പോൾ കർത്താവ് അവരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. 14:18 നോക്കുക, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, കുറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവ് ഇവിടെ പറയുന്നത് ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. കർത്താവുമായിട്ടുള്ള അടുപ്പം, ആ ഒന്നിച്ചുള്ള ആ അന്യോന്യമുള്ള കൂട്ടായ്മ അത് നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിരിക്കുമ്പോ കർത്താവ് പറയാ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യില്ല, അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, ഞാൻ നിങ്ങളോട് ചേർന്ന് വരും, ഞാനും പിതാവും പരിശുദ്ധാത്മാവുമായിട്ട് വന്ന് നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യും. ഈ ലോകത്തിന് അത് പക്ഷെ മനസ്സിലാകുകയില്ല, അവരെ അത് മനസ്സിലാക്കാനായിട്ട് കഴിയുകയില്ല എന്ന കർത്താവ് പറഞ്ഞു. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? പ്രിയമുള്ളവരെ, പലപ്പോഴും കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ വരുമ്പോൾ, യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുമ്പോൾ, പരിശുദ്ധാത്മാവിലല്ലാതെ ഒരാൾക്ക് അങ്ങനെ പറയാനായിട്ട് കഴിയില്ല. 1 കൊരിന്ത്യർ 12:4 നാം അത് വായിക്കുന്നല്ലോ. യേശുവിനെ കർത്താവ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവിലല്ലാതെ കഴിയില്ല. പരിശുദ്ധാത്മാവ് കർത്താവിനെ നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നു. അപ്പൊ പിന്നെ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? രണ്ടും കൂടെ എങ്ങനെ? നമുക്കതിനെക്കുറിച്ച് പലർക്കും ഒരു വ്യക്തതയില്ല. ഓ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ കർത്താവും ആത്മാവിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ത്രിയേകനാണല്ലോ ദൈവം. ആ തൃത്വം പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നാം പലപ്പോഴും ചിന്തിക്കാറില്ല. കർത്താവ് വന്നു, ഭൂമിയിൽ ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ട് കടന്നുപോയി, ഇപ്പോഴേ എന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു, കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ എനിക്കത് തോന്നുന്നില്ല. പലപ്പോഴും കർത്താവ് അങ്ങ് അകന്നു നിൽക്കുന്നത് പോലെയാ തോന്നുന്നത്. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ളതുപോലെ ഒരു ഇന്റിമസി പല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഇല്ല. കാര്യം തനിക്കൊരു പേഴ്സണാലിറ്റി ഉള്ളതുപോലോ ഒന്നും പലരും ചിന്തിക്കാറില്ല. സത്യത്തിൽ അതുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൽ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ഈ വാക്യം നമുക്ക് വളരെ വ്യക്തതയോടെ കാണാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യം, 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഒടുക്കത്തെ ആദാം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു അവിടുന്ന് കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും അവിടുന്ന് നമ്മുടെ ആത്മാവിൽ നമ്മളെ ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട്, നമ്മളെ മുന്നോട്ട് നടത്തുന്നവനായിട്ട് ആത്മാവിൽ അവിടുന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ കാണാനായിട്ട് കഴിയും? ഈ കാര്യത്തെക്കുറിച്ച് ഒരു ദേവദാസൻ എഴുതിയൊരു ഉദാഹരണം എന്റെ മനസ്സിലുണ്ട്. അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ള കാര്യം മറ്റൊരു സഹോദരനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ എത്ര പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നില്ല. അപ്പോഴിതാ ഒരു വിദേശ മിഷണറി വനിത അവരുടെ അടുത്തേക്ക് വരുന്നു. ആ വിദേശ മിഷണറി വനിത അവരുടെ കയ്യിലൊരു കയ്യുറ ധരിച്ചിട്ടുണ്ട്, ഒരു ഗ്ലൗസ് ധരിച്ചിട്ടുണ്ട്, കയ്യുറ ധരിച്ചിട്ടുണ്ട്. അവള് ഈ പ്രിയപ്പെട്ടവർക്ക് കൈ കൊടുക്കാൻ വേണ്ടി ആ ഗ്ലൗസ് ഊരാൻ തുടങ്ങിയപ്പം ഈ പ്രധാന ദേവദാസൻ പറഞ്ഞു, സഹോദരൻ നിൽക്ക്, നീ അത് ഊരാൻ വരട്ടെ, ഞാൻ നിനക്കൊന്ന് ക്ഷയിക്കാണ്ടി തരട്ടെ എന്ന് പറഞ്ഞ് ആ കയ്യുറയിട്ട കയ്യില് ക്ഷയിക്കാണ്ടി കൊടുത്തു. ക്ഷയിക്കാണ്ടി കൊടുത്തിട്ട് സഹോദരനോട് ചോദിച്ചു, ആട്ടെ, ഞാനിപ്പോ ഇവൾക്ക് ക്ഷയിക്കാണ്ടി കൊടുത്തപ്പം എവിടെയാ ഞാൻ പിടിച്ചത്? ഞാന് ഗ്ലൗസേലാ പിടിച്ചത്, കയ്യുറയിലാ പിടിച്ചത്. പക്ഷെ കയ്യുറ മാത്രമാണോ പിടിച്ചത്? അല്ല, അച്ഛ സഹോദരൻ പറഞ്ഞു, കയ്യുറ മാത്രമല്ല പിടിച്ചത്, കയ്യേലും കൂടെ പിടിച്ചു. കയ്യെന്തിയേ? കൈ ഗ്ലൗസിനകത്തുണ്ട്. ആ ഇത് തന്നെ ഞാൻ പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. അവിടുന്ന് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ കയ്യുറയ്ക്ക് അകത്ത് കർത്താവ് തന്നെയാണ് എന്നുള്ള കാര്യം, അത് നമുക്കൊരു വെളിപ്പാടായിട്ട് ലഭിച്ചാൽ നമ്മുടെ ഒട്ടേറെ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. കർത്താവ് വന്നു, 2000 വർഷം മുമ്പ് ഫിലിസ്തീൻ നാട്ടിൽ ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, കയറിപ്പോയി, ഇനി രണ്ടാമതെന്നോ വരുന്നു എന്നുള്ള നിലയിൽ നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം വളരെ അകലെയായിട്ട് തോന്നുന്നെങ്കിൽ പ്രിയമുള്ളവരെ, അത് ശരിയല്ല. കർത്താവ് എന്റെയും നിന്റെയും ഹൃദയത്തിൽ അവിടുന്ന് ജീവിപ്പിക്കുന്ന ആത്മാവായി നമ്മളുണ്ട്. നമ്മൾ പലതും സുവിശേഷങ്ങളിലെ കർത്താവിനെക്കുറിച്ച് മാത്രമേ പരിചയമുള്ളൂ. പക്ഷേ ലേഖനങ്ങളിലെ യേശുവിനെ, കർത്താവിനെ നാം പരിചയപ്പെടണം. ആ ലേഖനങ്ങളിലെ യേശു ആരാണ്, കർത്താവ് ആരാണ്? അവിടുന്ന് നമ്മൾ വസിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന യേശുവാണ്. 2 കൊരിന്ത്യർ നാം ഒരു വാക്യം കാണുന്നുണ്ടല്ലോ. 3-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ, കർത്താവ് ഇപ്പോഴെന്താണ്? കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളടക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടെ നീങ്ങൽ മുഖത്ത് നമുക്കതറിയാം. നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. കർത്താവ് നമ്മളെ വസിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, കർത്താവുമായിട്ടുള്ള അടുപ്പം നമുക്ക് രൂപാന്തരത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ്. യേശു ക്രിസ്തു പോകാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പോയാൽ നിങ്ങളോടൊപ്പം ഇരിക്കാനായിട്ട് ഒരു കാര്യസ്ഥൻ വരും. കാര്യസ്ഥൻ എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നവനാണ് ആ കാര്യസ്ഥൻ. നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നവനാണ് കാര്യസ്ഥൻ. എന്നാൽ ആ കാര്യസ്ഥനായിട്ട് പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവിൽ, ആ തൃത്വത്തിൽ യേശു ക്രിസ്തുവുണ്ട്. അവിടുന്ന് കർത്താവ്, അവിടുന്ന് ആത്മാവായി നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മളെ ഏത് ലക്ഷ്യം വെച്ച് ദൈവം വിളിച്ചോ ആ കാര്യത്തിന് നമ്മളെ സഹായിപ്പാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഈ ഒരു കാര്യം കാണാതെ പല പ്രിയപ്പെട്ടവരും സുവിശേഷങ്ങളിലുള്ള കർത്താവിനെ കണ്ടിട്ട്, ഓ റോമർ 8:29 ഒക്കെ വായിച്ച് കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാനായിട്ട് എന്നെ വിളിച്ചിരിക്കുന്നല്ലോ, എനിക്കങ്ങനെ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുക ചെയ്യുന്നു. അങ്ങനെയുള്ളവരെ കർത്താവിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ജഡപ്രകാരം അറിയുന്നു എന്ന് പറയേണ്ടി വരും. അഞ്ചാമധ്യായം 2 കൊരിന്ത്യർ 5 പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ഞാന് ആകയാൽ അതിന്റെ 16-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 5 അതിന്റെ 16-ാമത്തെ വാക്യം, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിയും മുതൽ അങ്ങനെ അറിയുന്നില്ല. വിശ്വാസികളെ, നാം 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് ഫിലിസ്ത്യ നാട്ടിൽ ആ പെരുമാറി ഒരു ജീവിതം കാഴ്ചവെച്ച് പോയ യേശുവുമായിട്ട് ജഡപ്രകാരമുള്ള ഒരു പരിചയം പോരാ. മറിച്ച് കർത്താവിന്റെ ആത്മാവായി നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാവും. ആ ബോധ്യമില്ലാത്തതുകൊണ്ട് പലരുടെയും ജീവിതം എന്താ, വളരെ തലവേദന പിടിച്ച ഒരു ജീവിതമായിരിക്കുക. ഈ ജീവമൊഴി മീറ്റിംഗുകളുമായി ബന്ധപ്പെട്ട് കേരളത്തില് പല ഭാഗങ്ങളിലെ മീറ്റിംഗുകൾ നടത്തി പോകുമ്പോൾ ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും പല പ്രിയപ്പെട്ടവരും വന്ന് ചോദിക്കാറുണ്ട്, നമുക്ക് ഈ മീറ്റിംഗുകളെല്ലാം നമുക്കൊരു സന്ദേശമേ ഉള്ളൂ, അതെന്ന് പറയുന്നത് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം. ഈ ലോകത്തെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ വക്താക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ഓരോ സ്ഥലത്തും ചെന്ന് പറയുക, ആളുകളെ ആഹ്വാനം ചെയ്യുക, സഹോദര സഹോദരി വാ, നിനക്കിത് സാധിക്കും. ഓരോ മീറ്റിംഗ് കഴിഞ്ഞും വളരെ സത്യസന്ധരായ ചില ആളുകൾ വന്നിട്ട് ചോദിക്കാറുണ്ട്, ബ്രദറെ ഇതെല്ലാം ഇങ്ങനെയാണെങ്കിലും എനിക്കത് കഴിയുന്നില്ലല്ലോ. കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. വീട്ടിലെ പശു പുല്ല് തിന്നുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഗ്രന്ഥത്തിൽ ഈ കാര്യങ്ങളുണ്ടെങ്കിലും പ്രായോഗിക ജീവിതത്തോട് അടുത്ത് വരുമ്പോൾ കഴിയുന്നില്ല. ഞാൻ കർത്താവായ യേശു ക്രിസ്തു ഫിലിസ്ത്യ നാട്ടിൽ ആളുകളോട് പെരുമാറിയ ഒരു രീതിയുണ്ട്, ഓ ദുഃഖിതരുടെ കണ്ണീരപ്പുകയും മറ്റുള്ളവർക്ക് വേണ്ടി താനെ ക്രൂശിലേറ്റപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തോട് ഏകീഭവിപ്പാൻ, അങ്ങനെ ഒരു വിജയകരമായ ജീവിതം നയിപ്പാൻ എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ഞാൻ അത് നോക്കുമ്പം എനിക്ക് സാധിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വലിയ ഖേദം പല സത്യസന്ധരായ ആളുകളും പറയാറും. എവിടെയാ തകരാറ്? എനിക്ക് തോന്നുന്നത് നമ്മൾ പലപ്പോഴും സുവിശേഷങ്ങളിൽ കാണുന്ന ഒരു കർത്താവിനെ കണ്ട് കർത്താവ് ആ നിലയിൽ ജീവിച്ച് കടന്നുപോയി, ഇന്ന് നമ്മളോട് ജീവിക്കാൻ അങ്ങനെ പറഞ്ഞിട്ട് കർത്താവും അങ്ങ് പോയി, നമുക്കൊട്ട് ജീവിക്കാൻ പറ്റുന്നുമില്ല. ചില അമ്മമാര് പറയാറുണ്ടല്ലോ, ചില അമ്മമാര് രാവിലെ 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളെ വിളിച്ചുണർത്തിയിട്ട് പറയും, വെളുപ്പിനെ 3 മണിക്കൊക്കെ അലാറം വെക്കും. 3 മണിക്ക് അലാറം വെച്ച് അമ്മമാര് ഉണർന്ന് കുഞ്ഞിനെ ഉണർത്തിയിട്ട് പറയും, ദാ നോക്ക് ഈ 25 കണക്ക് നീ എന്ത് ചെയ്യണം, ഈ ഹോംവർക്ക് എന്ത് ചെയ്യണം, രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് ചെയ്യണം, കുഞ്ഞു കണ്ണുമൊക്കെ തിരുമ്പി ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നു. അമ്മ എന്നിട്ട് എന്താ ചെയ്യും? അമ്മ പറയും, ഞാൻ ഉറങ്ങാൻ പോവുക. നീ എന്ത് ചെയ്യണം, നീ 7 മണി വരെ ഇതിരുന്ന് 25 കണക്കും ചെയ്തോണം, ഞാൻ ഇങ്ങോട്ട് പോകുന്നു, ഞാൻ ഉറങ്ങാൻ പോവുക. പ്രിയമുള്ളവരെ, കർത്താവ് അങ്ങനെയല്ല. നമ്മളോട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാൻ നമ്മളോട് പറഞ്ഞേച്ച്, നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യം തന്നേച്ച്, നമ്മുടെ ജീവിതത്തെ ആ നിലയിൽ ഫോക്കസ് ചെയ്തിട്ട് കർത്താവ് അങ്ങ് പോവുകയല്ല, ഉറങ്ങാൻ പോകുന്ന പോലെ സ്വർഗത്തിൽ അങ്ങ് കരേറിപ്പോയി ഇനി എന്നോ 2000 വർഷങ്ങൾക്ക് ശേഷം വരും എന്നുള്ള നിലയിൽ ഇതിനെ കാണല്ലേ. കർത്താവാണ് നമുക്കിങ്ങനെ ഒരു ലക്ഷ്യം തന്നതെങ്കിൽ അതേ കർത്താവ് തന്നെ നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മളെ അതിനെ എക്വിപ്പ് ചെയ്യും, നമ്മളെ അതിനെ സഹായിക്കും. വാച്ച്മാൻ എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം 3-4 സഹോദരങ്ങളുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശം കൈപ്പട ഈ സഹോദരന്റെയായിരുന്നു, ഈ വാച്ച്മാൻ എന്ന് പറയുന്ന ആളുടെയായിരുന്നു മോശം കൈപ്പട. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവിന് ഈ മകനെക്കുറിച്ച് ഒരു കൺസേൺ ഉണ്ടായപ്പോൾ ഒരു ട്യൂഷൻ മാസ്റ്ററെ നിയമിച്ചു. ട്യൂഷൻ മാസ്റ്ററോട് പറഞ്ഞു, ഈ പിള്ളേരുടെ കൈപ്പടയൊന്ന് നന്നാക്കി തന്നാൽ മതി. ട്യൂഷൻ മാസ്റ്റർ വളരെ നല്ല ഒരാളായതുകൊണ്ട് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഈ പിള്ളേരുടെ കൈപ്പട നന്നാക്കാനായിട്ട് ശ്രമിച്ചു. മറ്റ് കുട്ടികളുടെയൊക്കെ, ഈ സഹോദരന്റെ ജ്യേഷ്ഠന്മാരുടെയും തങ്ങന്മാരുടെയൊക്കെ കൈപ്പട നല്ല കൈപ്പടയാ, പക്ഷെ ഈ സഹോദരന്റെ മാത്രം, വാച്ച്മാൻ്റെ കൈപ്പട മാത്രം വളരെ മോശം. അതുകൊണ്ട് ട്യൂഷൻ മാസ്റ്റർ ഇവനെ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്തു, ഇവനോട് പറഞ്ഞു, നീ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉരുട്ടി എഴുതണം. ഓ, ഇതെല്ലാം കേട്ടെങ്കിലും അവൻ ഈ സംവിധാനത്തോടുള്ള എതിർപ്പ് മൂലം പിന്നെയും എങ്ങനെയാ എഴുതുന്നത്? പഴയതുപോലെ തോന്നിയപടിയൊക്കെയാ എഴുതി പോയിരുന്നു, കൈപ്പട പിന്നെയും മോശം. ഉടനെ അത് ശ്രദ്ധിച്ചിട്ട് ട്യൂഷൻ മാസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിന്നോട് പറഞ്ഞു തന്നിട്ട് ശരിയാകുന്നില്ല, ഞാൻ നിന്റെ വിരലെ പിടിക്കാം. ശരി, ട്യൂഷൻ മാസ്റ്റർ വിരലെ പിടിക്കാൻ തുടങ്ങി. പക്ഷെ വിരലെ പിടിച്ചെങ്കിലും ഈ കൊച്ച് കൊച്ചു വാച്ച്മാനിയുടെ ഉള്ളിൽ ഒരു മത്സരം ഉണ്ടായിരുന്നോണ്ട് അവനെന്ത് ചെയ്തു, ട്യൂഷൻ മാസ്റ്റർ കയ്യെ പിടിച്ച് എഴുതി നിർത്തേണ്ടടത്ത് നിർത്തുന്ന മട്ടില് നിർത്തുമ്പം അവൻ പിന്നെ കൈ ഒന്ന് ചലിപ്പിച്ച് മേലോട്ട് അതിനെ ഒന്ന് ഏകോണിക്കും. ഉരുട്ടന്റെ ഭാഗത്ത് വരുമ്പോ പുള്ളി, ആ ഉള്ളിയാണല്ലോ പെൻസിൽ പിടിച്ചിരിക്കുന്നത്, അതുകൊണ്ടൊന്ന് ആ ഉരുട്ടന്റെ ഭാഗത്ത് വരുമ്പോ ഒന്ന് നീട്ടും. ഓ, ട്യൂഷൻ മാസ്റ്റർ കയ്യെ പിടിച്ചിട്ടും കയ്യച്ചന ശരിയാകുന്നില്ല. ട്യൂഷൻ മാസ്റ്റർ നിരാശപ്പെട്ടു. അദ്ദേഹം ഒടുവിൽ പറഞ്ഞ ഒരു കാര്യം വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്. ആ ട്യൂഷൻ മാസ്റ്റർ പറഞ്ഞു, ഞാൻ നിന്നോട് ചില ഉപദേശങ്ങൾ തന്നു, നിന്റെ വിരലെ പിടിച്ചു നോക്കി, എന്നിട്ടും ശരിയാകുന്നില്ല. ഞാനിപ്പോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് എനിക്കൊരു ചെറിയ ഒരാളായിട്ട് നിന്റെ അകത്ത് വന്ന്, നിന്റെ മനസ്സിൽ വന്ന്, അവിടെ ഇരുന്ന് പ്രവർത്തിച്ച് ഉള്ളിൽ നിന്ന് തന്നെ നിന്നെ മാറ്റി ഒരു നല്ല കൈപ്പടയുള്ളവനാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന ട്യൂഷൻ മാസ്റ്റർ പറഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു എന്നെയും നിന്നെയും സംബന്ധിച്ചിടത്തോളം ഈ നിലയിലാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പലരും സത്യസന്ധരായ ആളുകളാണ്. ഈ വലിയ സന്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പലരെയും അത് ഒരു നിരാശയിലേക്ക് നടത്തുക. ഇത് ആർക്ക് സാധിക്കും? 400 പേരുള്ള CFC-യില് 20 പേരെങ്കിലും ഹോൾ ഹാർട്ടഡ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ദൈവദാസം പറയുമ്പോൾ, ആ ഇവിടെ പലരും അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സഭയിൽ എത്ര പേര് കാണും? നമ്മൾ ഇതെല്ലാം കേട്ട് എന്നെ കൊണ്ട് ഇത് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെടുകയാണോ? സഹോദരനും നിരാശപ്പെടുകയാണോ? സഹോദര, നീ ഈ കാര്യം വിട്ടുകളഞ്ഞോ? ഇതിന്റെ ഗൗരവം വിട്ടുകളഞ്ഞോ? നീ ആദ്യം സഭയിലേക്ക് വരുമ്പോൾ വിജയകരമായ ഒരു ജീവിതത്തെ കുറിച്ചുള്ള സന്ദേശം നിന്നെ വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ 1 വർഷം 2 വർഷം 3 വർഷം ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഓ, എന്നെ കൊണ്ട് ഇത് നടക്കുകയില്ല. ഓ, ഒരുപക്ഷെ ഞങ്ങളുടെ മൂപ്പൻ, അദ്ദേഹത്തിന്റെ ഭാര്യ കുറച്ച് ഗോഡ്ലി ആയിട്ടുള്ള സഹോദരി, അദ്ദേഹത്തിന് ചിലപ്പം പറ്റുമായിരിക്കും. എന്റെ സഹോദരിയെ മൂപ്പൻ അറിഞ്ഞുകൂടാ, അവളുടെ കൂടെ എന്നെ കൊണ്ട് ഇത് പറ്റുകയില്ല എന്നാണോ നീ ഇപ്പൊ കരുതിയിരിക്കുന്നത്? ചെറുപ്പക്കാരാ, നീ ഒരു ഗൗരവം വിട്ടുകളഞ്ഞോ? എങ്കിൽ ഞാൻ ഇന്ന് പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു ആ ട്യൂഷൻ മാസ്റ്ററെ പോലെ, ഹല്ലേലൂയ, അവിടുന്ന് നിന്റെ ഉള്ളിലേക്ക് വന്ന് നിന്റെ ഉള്ളിൽ നിന്ന് തന്നെ രൂപാന്തരപ്പെടുത്തുന്ന, ജീവിപ്പിക്കുന്ന ആത്മാവാണ് അവിടുന്ന്. ഹല്ലേലൂയ. നാം വായിച്ചല്ലോ 2 കൊരിന്ത്യർ 3 വായിച്ചത്, ആ കർത്താവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ആ നിലയിലുള്ള ഒരു മാറ്റം കർത്താവിന്റെ ദാനമായിട്ടാണ് അവിടെ പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടേതായ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ കാര്യത്തോട് അടുത്ത് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നിരാശപ്പെട്ടു പോകുന്നത്. മറിച്ച് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അതിവിശുദ്ധ സ്ഥലമാണ് അവന്റെ ആത്മാവ്. ജഡം പ്രാകാരമാണെങ്കിൽ ദേഹി ആ നിലയിലുള്ള വിശുദ്ധ സ്ഥലമാണെങ്കിൽ അതിവിശുദ്ധ സ്ഥലമാണ് ആത്മാവ്. ആ ആത്മാവിൽ കർത്താവുണ്ട്. ആ ആത്മാവിൽ, ആ അതിവിശുദ്ധ സ്ഥലത്ത് കർത്താവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ, അത് നീയെ കണ്ടിട്ടുണ്ടോ? അതോ പലപ്പോഴും പുറത്തുള്ള ഒരു യേശുവിനെ നോക്കി, 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ഒരു യേശുവിനെ നോക്കി, കർത്താവിനെ പോലെ എനിക്ക് കരുണ കാണിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ വന്നിരുന്നെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഒത്തിരി വ്യത്യാസമാകുമായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് കേവലം ആ അമ്മയെ പോലെ, ഓ, ഒരു വലിയ ലക്ഷ്യം വെച്ചതിന് ശേഷം, നിങ്ങളെല്ലാം അങ്ങനെ ആയിക്കോണം എന്ന് പറഞ്ഞതിന് ശേഷം സ്വർഗത്തിലേക്ക് കയറിപ്പോയി എന്നോ വരുന്ന ഒരാളായിട്ട് നമ്മൾ അതിനെ കാണല്ലേ? കർത്താവിന്റെ ഒരു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ശരിക്കും അനാഥരായിത്തീരുന്ന രംഗം എവിടെയാണ്? നാം സഭയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ തുടക്കത്തിൽ ഭൗതികമായ കാര്യങ്ങൾ നമുക്കൊരു വലിയ പ്രശ്നമായിരിക്കാം. പക്ഷേ ഈ കാര്യത്തെ ഗൗരവമായി എടുത്ത പലരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഭൗതികമായ കാര്യങ്ങൾ അവരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. അവരുടെ ശരിക്കുള്ള പ്രശ്നം എന്താ? കർത്താവേ, ഈ പറയുന്നത് പോലെ എനിക്കാകാൻ പറ്റുന്നില്ലല്ലോ. ഇതും എന്റെ ജീവിതവും തമ്മിൽ ഒത്തിരി അന്തരമുണ്ടല്ലോ. ഓരോ കാര്യത്തോടുള്ള ബന്ധത്തിൽ അടുത്തു വരുമ്പോൾ അവർ ശരിക്കും അനാഥരായി നിന്നു പോവുകയാണ്. കർത്താവ് പറയുന്നു, ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണം? ഓ, FS ലേഖനത്തിൽ പറയുന്നു, ആ നിലയില് അകത്തേ ലവ് കൊടുക്കണം. കാര്യത്തോടടുത്ത് വരുമ്പോ അകത്തേ ലവ് പോയിട്ട് ഒരു ലൗകിക മനുഷ്യൻ കാണിക്കുന്ന സ്നേഹം പോലും എനിക്ക് കാണിക്കാൻ കഴിയാതെ വരുമ്പോൾ, സത്യത്തിൽ കണ്ണീരോടെ പിന്നെയും കർത്താവിന്റെ മുമ്പാകെ നിന്ന്, കർത്താവേ, ഞാൻ ഇവിടെ അനാഥനാണ്, എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനിവിടെ ഓർഫനാണ്, ഞാൻ എല്ലാവരും കൈവിടപ്പെട്ടു. അനാഥന്റെ പ്രത്യേകത എന്താണ്? ആരുമില്ല അവന്, അവനെ സഹായിപ്പാൻ ആരുമില്ല. സഹോദര, സഹോദരി, വിജയകരമായ ഒരു ജീവിതത്തോടുള്ള ബന്ധത്തിൽ നീയും ഞാനും അനാഥരാണെന്ന് കരുതരുല്ലേ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, അനാഥരായി വിടുകയില്ല. കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അത് മീൻ ചെയ്തിട്ടുണ്ട്. കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ജീവിപ്പിക്കുന്ന ആത്മാവായി നമ്മിലുണ്ട്. ഹല്ലേലൂയ. ആ കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത, അതൊരു വെളിപ്പാട് നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഒത്തിരി പ്രയത്നങ്ങൾ മാറിപ്പോകുമായിരുന്നു. ഞാന് യിരെമ്യാവിന്റെ പുസ്തകത്തില് ഒരു വാക്യം എന്നെ പലപ്പോഴും ശക്തീകരിച്ചിട്ടുണ്ട്. യിരെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിലെ ഒരു വചനമാണ്. യിരെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം എട്ടാമധ്യായത്തിന്റെ അവസാന താളുകളിലേക്ക് വരുമ്പോ ആ നിലയില് രോഗികളായിരിക്കുന്ന ഇസ്രായേലിനോട് പറയുകയാണ്, ഗലയാദിൽ സുഗന്ധ തൈലമില്ലയോ? അവിടെ വൈദ്യമില്ലയോ? എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നതുണ്ട്. അതിന്റെ 46:11 വരുമ്പോഴും ഗലയാദിലെ സുഗന്ധ തൈലത്തെ കുറിച്ച് നമ്മൾ വായിക്കും. ഇവിടെ ഗലയാദിലെ സുഗന്ധ തൈലമുണ്ട്, ഗലയാദിൽ ആരുമുണ്ട്? വൈദ്യനുമുണ്ട്, സുഗന്ധ തൈലമുണ്ട്, മരുന്നുമുണ്ട്, ഡോക്ടറുമുണ്ട്. എന്നിട്ടും എന്റെ ജനത്തിന്റെ പുത്രിക്ക് എന്തുകൊണ്ട് രോഗശമനം വരാതിരിക്കുന്നു? പ്രിയമുള്ളവരെ, ഇതൊരു വളരെ അത്ഭുതകരമായ ഒരു വാക്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? ദൈവം എന്താ, ദൈവം ഒരേ സമയം ഗലയാദിലെ സുഗന്ധ തൈലവുമാണ്, ഗലയാദിലെ വൈദ്യനുമാണ്. ഡോക്ടർമാരായ ചില പ്രിയപ്പെട്ടവരിവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ഒരു രോഗിയെ പരിശോധിച്ച് ഒരു മരുന്ന് കൊടുക്കുമ്പം ആ മരുന്ന് അവന്റെ ഉള്ളിൽ ചെന്ന് ഇന്നിന്ന പ്രവൃത്തി ചെയ്യും എന്ന പ്രതീക്ഷയോടെയാണ് ആ മരുന്ന് കൊടുക്കുന്നത്. എന്നാൽ ആ മരുന്ന് വാങ്ങി കഴിച്ചാൽ ആ പ്രയോജനം ഉണ്ടാകുന്നില്ലെങ്കിൽ, നിങ്ങൾ ശരിക്കും ആ രോഗിയുടെ രോഗസൗഖ്യം ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വിചാരിച്ചേനേ, എനിക്ക് ഈ മരുന്നിന് പകരം എനിക്കൊരു അവന്റെ ഉള്ളിൽ കടന്ന് ആ ഭാഗങ്ങൾ ശരിയാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ? ഡോക്ടർമാർ പലരും ആ നിലയില് രോഗികളോട് കമ്മിറ്റഡ് ആണെങ്കിൽ, ഞാനൊരു മരുന്ന് കുറച്ചു കൊടുത്തു, പക്ഷെ ആ മരുന്ന് കൃത്യസ്ഥലത്ത് ചെന്ന് അവിടെ ആ പ്രവൃത്തി ചെയ്യുന്നത് പലപ്പോഴും കാണുന്നില്ല. ആ സ്ഥാനത്ത് എനിക്ക് തന്നെ ആ മരുന്നായിട്ടുള്ളിൽ ചെല്ലാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇവിടെ ഇതാ അതുപോലെ ഒരു കാര്യം പറയുന്നു. അവിടെ വൈദ്യനുണ്ട്, ഗലയാദിൽ വൈദ്യനുണ്ട്, ആ വൈദ്യൻ തന്നെയാണ് മരുന്നും. മെഡിസിനും വൈദ്യനാണ്, ആ വൈദ്യനും വൈദ്യൻ തന്നെയാണ്. പ്രിയമുള്ളവരെ, ദൈവം ഈ നിലയിലാണ്. ദൈവം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു രൂപാന്തരം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അവിടുന്ന് കേവലം ഒരു പ്രിസ്ക്രിപ്ഷൻ കുറിച്ചു കൊടുത്ത്, ഒരു ഡോക്ടറെ പോലെ, ശരി, അൾട്രോസിന് ഇത്ര ഇത്ര രണ്ട് ടാബ്ലറ്റ് എഴുതി കൊടുത്ത് കൈ ഒഴിഞ്ഞു പോകുന്ന ഒരാളെ പോലെയല്ല. മറിച്ച് എന്താ നമ്മളിവിടെ വായിച്ചത്? ആ മരുന്നായിട്ട് തന്നെ ഗിലയാദിലെ സുഗന്ധ തൈലവും അവൻ തന്നെയാണ്. പ്രിയമുള്ളവര്, ഇത് നമുക്കുള്ള ഒരു വാഗ്ദാനമാണ്. നമ്മുടെ കർത്താവ് കേവലം നമ്മുടെ രോഗത്തിന് ആ നിലയിൽ ചില പ്രിസ്ക്രിപ്ഷൻ തന്നു വിടുക മാത്രമല്ല, അവിടുന്ന് ഗിലയാദിലെ വൈദ്യൻ മാത്രമല്ല, ഗിലയാദിലെ സുഗന്ധ തൈലവും ആ മരുന്നും അവിടുന്ന് തന്നെയാണ്. ഇപ്പോഴത്തെ ചില പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നിട്ടുണ്ട്. നാനോ റോബോട്ടുകൾ, അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു ചെറിയ പിൽസിന്റെ രൂപത്തിൽ ഈ ചെറിയൊരു നാനോ റോബോട്ടിനെ ഉള്ളിലോട്ട് കടത്തിവിട്ടാൽ അത് അവിടെ ചെന്ന് കേടുപാടുള്ള ഭാഗം അവിടെ പരിശോധിച്ച് അവിടെ ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ അത് ചെയ്ത് ക്രമീകരിച്ച് വീണ്ടും പുറത്തു വരുന്ന ഒരു കൊച്ചു ഡോക്ടറായിട്ട് നാനോ ആ നിലയിൽ നാനോ റോബോട്ടുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ആ നിലയിലാണ് പറയുന്നത്, കേവലം നമ്മുടെ ഉള്ളിലുള്ള രോഗത്തെ കണ്ടിട്ട് പുറമേ നിന്ന് പ്രിസ്ക്രിപ്ഷൻ കുറിച്ചു തന്ന് നമ്മളെ ഏൽപ്പിച്ചിട്ട് കടന്നു പോകുന്ന ഒരു ഡോക്ടർ മാത്രമല്ല നമ്മുടെ കർത്താവ്. അതിനപ്പുറത്ത് നമ്മളോടുള്ള സ്നേഹത്തിൽ അവിടുന്ന് മരുന്ന് അവിടുന്ന് തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇത് കണ്ടാൽ നമ്മുടെ കാര്യങ്ങൾ വ്യത്യസ്തമായി തീരും. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. കർത്താവ് ജഡത്തിൽ വന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കർത്താവ് ആത്മാവിൽ വന്നു എന്നുള്ളത് പറയാനാണ് എന്റെ ആഗ്രഹം. കർത്താവ് ജഡത്തിൽ വന്നു, ശരി. കർത്താവ് എന്റെയും നിന്റെയും ഉള്ളിൽ ആത്മാവിൽ കർത്താവ് ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വെളിപ്പാടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ വളരെ വ്യത്യാസമായി തീരും. ഓ പ്രിയമുള്ളവരെ, കർത്താവിന്റെ ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് നമുക്ക് കേട്ട സന്ദേശങ്ങൾ, ദേവദാസന്മാരിലൂടെ കേട്ട സന്ദേശങ്ങൾ ഒക്കെയും കേട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ ഇത് നമ്മളെ ഭാരപ്പെടുത്തുകയാണ്. ഇങ്ങനെ ആർക്ക് കഴിയാനൊക്കും? ഒരുപക്ഷെ ഇന്നെ സഹോദരന് കഴിയാനൊക്കും, എനിക്ക് കഴിയാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞതുപോലെ എന്റെ സാഹചര്യം അവർക്ക് മനസ്സിലാവുകയില്ല. ഈ നിലയിലാണോ നീ ചിന്തിക്കുന്നത്? കേവലം പ്രസംഗിക്കാൻ കൊള്ളാവുന്ന വിജയകരമായ ജീവിതം, അതിനൊക്കെ കൊള്ളാവുന്ന ചില വാക്യങ്ങളുള്ള പുസ്തകം എന്നുള്ള നിലയിലാണോ നീ ഇതിനെ കാണുന്നത്? അതോ ഇതൊരു യാഥാർത്ഥ്യമാണ്? കർത്താവുമായിട്ട് അടുത്ത ഒരു ബന്ധം, എന്റെ ആത്മാവിൽ വസിക്കുന്ന, എന്റെ അതിവിശുദ്ധ സ്ഥലത്ത് വസിക്കുന്ന കർത്താവുമായിട്ട് ആ നിലയിൽ അതിവിശുദ്ധ സ്ഥലത്തൊരു കൂട്ടായ്മ, എനിക്കത് കഴിയും. കർത്താവ് ആ നിലയിലുള്ള കൂട്ടായ്മ ആഗ്രഹിക്കുന്നത് എന്തിനാ? എന്നെ സഹായിക്കാൻ വേണ്ടിയാ. എന്നെ അനാഥനായിട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ കർത്താവ് അത് മീൻ ചെയ്യുന്നു. വിജയകരമായ ഒരു ജീവിതത്തിന്റെ മുമ്പാകെയാണ് നമ്മൾ പകച്ചു നിൽക്കുന്നത്, എല്ലാവരും കൈവിടപ്പെട്ട പോലെ നിൽക്കുന്നത്. ആ സമയത്ത് കുഞ്ഞെ, ചെറുപ്പക്കാരാ, നീ അത് കേൾക്കണം. ഞാൻ നിന്നെ അനാഥനായിട്ട് വിടുകയില്ല, അനാഥനായിട്ട് വിടുകയില്ല. ഞാൻ നിന്റെ അടുക്കൽ വരും. ലോകത്തിനത് മനസ്സിലാവുകയില്ല, ലോകത്തിനത് മനസ്സിലാവുകയില്ല. 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയെന്ന് പറയുന്നു. ആ ലോകത്തിനത് മനസ്സിലാവുകയില്ല, എന്നാൽ എനിക്കും നിനക്കോടെ മനസ്സിലാകണം. നമ്മളെ അനാഥരായിട്ട് വിടാത്ത ഒരു കർത്താവ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ കാര്യങ്ങളെ ഗൌരവമായിട്ട് എടുക്കാം. നമുക്ക് നമ്മുടെ കർത്താവിനോട് പറയാം, ദൈവമേ ഇതെനിക്കൊരു എനിക്കൊരു വെളിപ്പാടായിട്ട് തരണം. നമ്മുടെ പ്രയാസങ്ങളുടെ മുമ്പിൽ, പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ അകലെ അങ്ങോ സ്വർഗത്തിലിരിക്കുന്ന ഒരു ദൈവത്തോട് പറയുന്നത് പോലെയല്ല. അല്ലെങ്കിൽ നമുക്ക് അത്ര അടുപ്പം തോന്നാത്ത പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുമല്ല. കർത്താവാണ് ആത്മാവായിട്ട് നമ്മളെ ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട്, ഓ ദിനംതോറും അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്ന ആ ഒരു കാര്യം ചെയ്യുന്ന, ആ അത് ദാനമായിട്ട് നമുക്ക് തരുന്ന ഒരു കർത്താവിനെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കാം, ഹൃദയങ്ങളിലേക്ക് നോക്കാം. പ്രശ്നങ്ങൾ വരുമ്പോ കർത്താവേ നീ ഒരു നിമിഷം മൗനമായിട്ടിരിക്കണേ, നിന്റെ ഉള്ളിലേക്ക് തന്നെ നോക്കണേ. കർത്താവേ നീ എന്നെ വിട്ടു പോയിട്ടില്ലല്ലോ. കർത്താവേ ഈ പ്രയാസമുള്ള സാഹചര്യത്തിൽ, എനിക്ക് വായടച്ചു വെക്കാൻ വിഷമമുള്ള ഈ സാഹചര്യത്തിൽ, ഞാൻ പൊട്ടിത്തെറിക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ സ്വാഭാവികമായ ജീവൻ ആ നിലയിൽ എന്നോട് ആവശ്യപ്പെടുന്ന ഈ രംഗത്ത് കർത്താവേ ഞാൻ നിന്നിലേക്ക് നോക്കുന്നു. ഏത് കർത്താവിലേക്ക്? 2000 വർഷം മുമ്പ് ജീവിച്ച് കടന്നുപോയ ഒരു കർത്താവിലേക്കല്ല, ആ കർത്താവിന് ജഡപ്രകാരം അറിയുന്ന അറിവിന്റെ ഒരു തലത്തിലല്ല, മറിച്ച് ഓ കർത്താവേ അവിടുന്ന് ജീവിപ്പിക്കുന്ന ആത്മാവായി എന്റെ ഉള്ളിൽ ഉണ്ടല്ലോ എന്നുള്ള നിലയിൽ നമുക്ക് ആ കർത്താവിലേക്ക് തിരിയാനായിട്ട് കഴിയുമോ? കർത്താവിലേക്ക് തിരിഞ്ഞാൽ മൂടുപടം മാറിപ്പോവും, കാര്യങ്ങൾ വ്യത്യാസമായി തീരും. ഓ ഈ വിജയകരമായ ജീവിതത്തെക്കുറിച്ച് കർത്താവ് പറയുക മാത്രമല്ല, നമ്മളെ അതിന് സഹായിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ഗിലയാദിലെ വൈദ്യനുമാണ്, അതേസമയം തന്നെ അവിടുന്ന് മരുന്നുമാണ്. നാം അനാഥരല്ല പ്രിയമുള്ളവരെ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നോക്കി അനാഥനല്ല ഞാനിനി എന്നുള്ള പാട്ടിന്റെ 2 ശീലുകളെ പാടി നോക്കിയിരിക്കുകയും ചെയ്യും.